السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, ശിർക്കിലേക്ക് നയിക്കുന്ന വഴികൾ, അവയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദർസുകളിൽ നമ്മൾ വിശദീകരിച്ചു വന്നത്. അതിൽ ചില കാര്യങ്ങൾ വ്യക്തമായ ശിർക്കാണ്, സിഹറു പോലെ, അതുപോലെ തന്നെ ജ്യോത്സ്യം പോലെ, ഭാവി പ്രവചിക്കുക എന്നതുപോലെ മറ്റു ചില കാര്യങ്ങൾ ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ചില മന്ത്രങ്ങൾ പോലെ, അതുപോലെ തന്നെ ശകുനം നോക്കുക പോലുള്ള കാര്യങ്ങൾ. അതിൽപ്പെടുന്ന ഒരു വിഷയമാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. അത്തവറുഖ് എന്നതാണ്, അതായത് ബറക്കത്ത് അന്വേഷിക്കുക എന്നതാണ് ഇനി പഠിക്കാനുള്ള വിഷയം. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കസ്റത്തുൽ ഖൈർ, ഒരു കാര്യത്തിൽ നന്മകൾ ധാരാളം ഉണ്ടാവുക എന്നതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ അർത്ഥം. കസ്റത്തു അൽ ഖൈർ, ഒരു കാര്യത്തിൽ നന്മകൾ ധാരാളം ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മൾ പറയും, തേൻ കുടിച്ചാൽ ധാരാളം നന്മകളുണ്ട്. അപ്പൊ അത് അതിലുള്ള ബറക്കത്താണ്. വദവാമുഹു, അതല്ലെങ്കിൽ ദവാമുൽ ഖൈർ, നന്മ ധാരാളം ഉണ്ടാവുക എന്നും മാത്രമല്ല, രണ്ടാമത്തെ കാര്യം വദവാമുഹു, നന്മ നിലനിൽക്കുക എന്നത് ബറക്കത്തിന്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ്. നമ്മളൊരു വാഹനമെടുത്ത് വർഷങ്ങളോളം അത് നല്ലപോലെ ഓടിയാൽ, പ്രശ്നങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ആ വാഹനം ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മൾ പറയും, അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് വാഹനത്തിൽ ബറക്കത്ത് ചൊരിഞ്ഞതുപോലെയുണ്ട്, എത്ര കൊല്ലായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നന്മകളിൽ വർധനവുണ്ടാവുക, അതല്ലെങ്കിൽ നന്മകൾ കുറെ കാലം നിലനിൽക്കുക എന്നതാണ് ബറക്ക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾ ബർക്കത്ത് എന്ന് പറയാറുണ്ട്, ബർക്കത്തല്ല, ബറക്കത്താണ്, റാഇന് ഫത്ഹാണ്. തബറുക്ക് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് അന്വേഷിക്കലാണ്, അതായത് ഒരു കാര്യത്തിൽ ധാരാളം നന്മകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിലുള്ള നന്മകൾ കൂടുതലായി നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് എങ്കിൽ, എന്തെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ, അത് തബറുഖാണ്, ബറക്കത്ത് അന്വേഷിക്കലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ബറക്കത്തിന് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, വഹുവ തലബുൽ ബറകതി ബിഖൗലിൻ ഔ ഫിഅലിൻ ഔ ഇഅ്തിഖാദ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നന്മകൾ ധാരാളമുണ്ടാകാൻ, നന്മകൾ നിലനിൽക്കാൻ ആഗ്രഹിക്കലാണ്. എങ്ങനെ? ബിഖൗലിൻ, എന്തെങ്കിലും വാക്കുകൊണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാകാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ സമയത്തിൽ ബറക്കത്തുണ്ടാകും, അത് വാക്കുകൊണ്ട് ബറക്കത്ത് തേടലാണ്. അതല്ലെങ്കിൽ റിസ്ഖിൽ വർധനമുണ്ടാകുവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നത്, ഇസ്തിഗ്ഫിറുല്ലാഹ് എന്ന വാക്ക്, അത് നിഅമത്ത് അധികരിപ്പിക്കുന്ന വാക്കുകളിൽപ്പെട്ടതാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അതല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഉപയോഗിക്കാവുന്ന ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ആ വാക്കുകൾ പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട ചില ഖൈറാത്തുകൾ, നന്മകൾ നേടിയെടുക്കാനാണ്. അത് തബറുക്കാണ്, ബറക്കത്തെടുക്കലാണ്, വാക്കുകളിലൂടെ ബറക്കത്തെടുക്കലാണ്. അതല്ലെങ്കിൽ ഔ ഫിഅ്ലിൻ, പ്രവർത്തനങ്ങളിലൂടെ ബറക്കത്തെടുക്കാം, ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബറക്കത്തുണ്ടാകും. ഉദാഹരണത്തിന് നിസ്കാരം, അതിൽ വലിയ ബറക്കത്തുകളുണ്ട്. ഖയ്യിം റഹിമഹുള്ള നിസ്കാരത്തിന്റെ ബറക്കത്തുകൾ ധാരാളം എണ്ണിയിട്ടുണ്ട്. മുസീബത്തുകൾ തടുക്കുന്നതിൽ നിസ്കാരത്തിന് വലിയ പങ്കുണ്ട്. ഇമാൻ നിലനിർത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ട്. രോഗങ്ങളെ തടുക്കുന്നതിൽ നിസ്കാരത്തിന് പങ്കുണ്ട്. ഹൃദയത്തിന് വിശാലത നൽകുന്ന നിസ്കാരത്തിന് പങ്കുണ്ട്. ഇങ്ങനെ നന്മകൾ നേടിയെടുക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക, സദഖ. സദഖ അധികരിപ്പിക്കുന്നത് രോഗം മാറാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗം ശിഫ ലഭിക്കാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സദഖ. നമ്മൾ സദഖ ചെയ്യുന്നതിലൂടെ രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നതിനോടൊപ്പം രോഗം മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അത് ഈ പറഞ്ഞ രൂപത്തിൽ ബറക്കത്ത് എടുക്കലാണ്, തബറുഖാണ്. എങ്ങനെ ബറക്കത്ത് എടുത്തത്? വാക്കിലൂടെയാണോ? അല്ല, പ്രവൃത്തിയിലൂടെ. ഔ ഇഅ്തിഖാദ്, അതല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ ചിലപ്പോൾ ബറക്കത്ത് എടുക്കാൻ പറ്റും. വിശ്വാസത്തിലൂടെയുള്ള ബറക്കത്ത് എങ്ങനെയാണ് എടുക്കുക? അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാ, എല്ലാ നന്മകളുടെയും അടിത്തറ അതാണ്. എല്ലാ ഖൈറാത്തുകളുടെയും അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിലൂടെയാണ് എല്ലാ നന്മയും നേടിയെടുക്കാൻ പറ്റുക. അതിനേക്കാൾ നന്മകൾ നേടിത്തരാൻ പറ്റുന്ന ഒന്നുമില്ല, അള്ളാഹുവിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ തവക്കുൽ, അത് വിശ്വാസമാണ്. അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു നമ്മെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മതിയായത് നൽകും. അത് ബറക്കത്തെടുക്കലാണ്, ഒരു കാര്യത്തിൽ ഖൈർ നേടിയെടുക്കാനുള്ള വഴിയാണ്. അപ്പോൾ വിശ്വാസത്തിലൂടെയോ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഒരു കാര്യത്തിൽ നന്മ വർദ്ധിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ നന്മകൾ നിലനിൽക്കാൻ നാം ആഗ്രഹിച്ചാൽ, അത് അന്വേഷിച്ചാൽ, അത് ബറക്കത്തെടുക്കലാണ്. അതാണ് തബറുക്ക് എന്ന അറബിയിൽ അതിനാണ് പറയുക. ഈ പറയപ്പെട്ട തബറുക്ക് രണ്ട് രൂപത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പിന്നീട് വിശദീകരിക്കും. അത് പറയുന്നതിന് മുൻപ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പാഠം, സർവ ബറക്കത്തുകളും അള്ളാഹുവിന്റെ പക്കലാണ്. അല്ല, എല്ലാ ബറക്കാത്തുകളും അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. അവനല്ലാതെ മറ്റൊരാൾക്കും ബറക്കത്തുകൾ നൽകാൻ സാധിക്കുകയില്ല. എല്ലാ നന്മകളും അള്ളാഹുവിന്റെ കയ്യിലാണ്. അവ നിലനിൽക്കുന്നതും അവയിൽ വർധനവുണ്ടാകുന്നതും അവനെ കൊണ്ടാണ്. അവനാണ് ഒരു കാര്യത്തിൽ ബറക്കത്ത് നിശ്ചയിക്കുന്നത്, അവനാണ് ഒരാൾക്ക് ബറക്കത്ത് നൽകുന്നത്. അവന്റെ അനുഗ്രഹങ്ങളാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ബറക്കത്ത് ഏതൊരാളിലും നിശ്ചയിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. പറയുക, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുമ്മ അല്ലാഹുവെ, മാലികൽ മുൽക്ക്, സർവ അധികാരങ്ങളുടെയും ഉടമസ്ഥനായവനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുന്നു. ബിയദികൽ ഖൈർ, അള്ളാഹുവെ, നിന്റെ കൈകളിൽ മാത്രമാണ് സർവ നന്മകളും ഉള്ളത്. എല്ലാ നന്മകളും അള്ളാഹുവെ നിന്റെ കയ്യിൽ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് മാത്രമാണ് ബറക്കത്ത്, അനുഗ്രഹങ്ങൾ, നന്മകളിലെ വർദ്ധനവ് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. നിസ്കാരത്തിലെ അദ്കാറുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദിക്റുകൾ ഒന്ന് നമ്മൾ പഠിച്ചതാണ്. ആ പ്രാർത്ഥനകളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക. സുബ്ഹാനക അല്ലാഹുമ്മ, നമ്മൾ പ്രാർത്ഥന വിശദീകരിച്ചാണ് അവിടെ, വതബാറക ഇസ്മുക, അല്ലാഹുവെ നിന്റെ നാമം അതിലെ ബറക്കത്തുകൾ അങ്ങേറ്റം ധാരാളമായിരിക്കുന്നു. നിന്റെ നാമം കൊണ്ടുള്ള ഖൈറാത്തുകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്, വിശാലമാണ്, വ്യാപകമാണ്, അറ്റമില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. ഫഖല്ലൽ മാ, അങ്ങനെ യാത്രക്കിടയിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം കുറഞ്ഞു, വെള്ളം കുറച്ചേ ഉള്ളൂ. ഫഖാല അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്ലബു ഫദ്ലത മിമ്മ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ള വെള്ളം എന്താണോ ബാക്കിയുള്ളത് അത് മുഴുവൻ കൊണ്ടുവരിക. ഫജാഉ ബിഇനാഇൻ ഫീഹി മാഉൻ ഖലീൽ, അങ്ങനെ അവർ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. അത് ഒരു പാത്രത്തിലാണ് ആ വെള്ളമുള്ളത്, ആ പാത്രത്തിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഉള്ളത്. ഫഅദ്ഖല യദഹു ഫിൽ ഇനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരൽ അല്ലെങ്കിൽ അവിടുത്തെ കൈ ആ പാത്രത്തിലേക്ക് ഇട്ടു, അതിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളമൂർന്നിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ആ പാത്രത്തിൽ അവർ വേണ്ടുവോളം വെള്ളം ശേഖരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയ്യ അല ത്വഹൂറിൽ മുബാറക്, ഹയ്യ അല ത്വഹൂർ അൽ മുബാറക്, ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്ന ധാരാളം നന്മകളുള്ള വെള്ളം അതിലേക്ക് സ്വാഗതം, വരൂ, ഈ വെള്ളം കുടിച്ചോളൂ, ഈ വെള്ളം ബറക്കത്തുള്ള വെള്ളമാണ്. വൽ ബറക്കത്തു മിൻ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വൽ ബറക്കത്തു മിൻ അല്ലാഹ്, ബറക്കത്ത് ആരിൽ നിന്നാണ്? എന്നിൽ നിന്നല്ല, വൽ ബറക്കത്തു മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്. വൽ ബറക്കത്തു മിൻ അല്ലാഹ്, ബറക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്. നമുക്ക് അത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ബറക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്. ഐസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം സൂറത്ത് മറിയമിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്. അത്ഭുതകരമായ ചരിത്രങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വിവാഹം കഴിക്കാതെ, ഒരു പുരുഷനെ സ്പർശിക്കാതെ കുഞ്ഞുണ്ടായി. ആ കുട്ടി അത് ആ തൊട്ടിലിൽ കിടക്കുകയാണ്. ഇസ്രായേലിയർ അത്ഭുതത്തോടുകൂടി മറിയമിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അരികിലേക്ക് കൈചൂണ്ടി. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ആ സംസാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചരിത്രം പറയുകയാണ്, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എനിക്ക് അല്ലാഹു ഇതാ വേദഗ്രന്ഥം ഇഞ്ചീൽ നൽകിയിരിക്കുന്നു, എന്നെ അല്ലാഹു നബിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിൽ ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. വജഅലനി മുബാറക, അല്ലാഹുവാണ് എന്നെ ബറക്കത്തുള്ളവനാക്കിയത്. നോക്കൂ, ഞാൻ എല്ലായിടത്തും ബറക്കത്ത് ഉണ്ടാക്കുന്നല്ല. വജഅലനി മുബാറകൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ ബറക്കത്തുള്ളവനാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ എവിടെയാണെങ്കിലും എന്നെ കൊണ്ടുള്ള നന്മകൾ ധാരാളം ഉണ്ടായിരിക്കും, എവിടെയാണെങ്കിലും. വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നു. നോക്കൂ, ഇവിടെയൊക്കെ അനുഗ്രഹം അള്ളാഹുവിലേക്കാണ് ചേർത്തി പറഞ്ഞിരിക്കുന്നത്. നിസ്കാരത്തിൽ മറ്റു സന്ദർഭങ്ങളിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ആ വിഷയത്തിൽ വന്ന കഅബ് ഇബ്നു ഉജ്ദയുടെ ഹദീസിൽ കാണാം, സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്. അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് അഹ്ലുൽ ബൈത്തിന്റെ മേൽ, നിങ്ങളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? فإن الله قد علمنا كيف نسلم عليكم. എങ്ങനെ സലാം ചൊല്ലണമെന്ന് അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സലാത്ത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിയ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഇബ്രാഹിമിയ സലാത്തിലുള്ളത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ് വബാ അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك اكو നിങ്ങൾ اللهم بارك അല്ലാഹുവേ നീ ബർക്കത്ത് ചൊരിയണമേ. അല്ലാഹനോട് ചോദിക്കേണ്ട കാര്യമാണ് ബർക്കത്ത്. അല്ലാഹുവാണ് ബർക്കത്ത് നൽകുന്നവൻ, മറ്റൊരാളുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ് ബർക്കത്ത് ചോദിക്കേണ്ടത് എന്ന് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം, ആയത്തുകൾ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റസൂലുള്ള നോക്ക്, അള്ളാഹുവിന്റെ റസൂൽ അവർക്കിടയിലുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ആളുകൾ ഇന്ന് ബറക്കത്ത് തേടിക്കൊണ്ട് മണ്ണിലേക്ക് പോകുന്നു, മരങ്ങളിലേക്ക് പോകുന്നു, കല്ലുകളിലേക്ക് പോകുന്നു, മനുഷ്യന്മാരുടെ അടുക്കൽ പോകുന്നു, സ്വാലഹീങ്ങളുടെ അടുക്കൽ ചെല്ലുന്നു. ഈ പറഞ്ഞതൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മിക്യാലിഹിം വ ബാരിക് ലഹും ഫീ സാഇഹിം വ മുദ്ദിഹിം. അല്ലാഹുവേ, ഇതാ മദീനക്കാർ, അവരുടെ തൂക്കങ്ങളിൽ അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് ചൊരിയണം. അവർ അളന്നു നൽകുന്നതിൽ അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് ചൊരിയണം. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നല്ല അനുഗ്രഹം ചൊരിയുന്നത്, അല്ലാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു കൊടുത്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ഫീഹിമാ. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു. അല്ലാഹുവേ, നീ ദാ അനസിന് സമ്പാദ്യത്തിലും സന്താനങ്ങളിലും വർദ്ധനവ് നൽകണം. വബാരിക് ഫീഹിമാ, അതിൽ രണ്ടിലും അദ്ദേഹത്തിന് നീ ബറക്കത്ത് നൽകണം. അനസ് ഇബ്നു മാലിക്കിന് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സമ്പാദ്യത്തിലും സന്താനത്തിലും വർദ്ധനവ് നൽകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ചില ആളുകൾ പ്രാർത്ഥിക്കൂല, ഏ ദുനിയാവ് ചോദിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്. സമ്പാദ്യത്തിലും സന്താനങ്ങളിലും വർദ്ധനവിനു വേണ്ടി ചോദിക്കാം. കാരണം അത് ചോദിക്കാൻ പാടില്ലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക്കിനു വേണ്ടി അത് ചോദിക്കില്ലായിരുന്നു. സമ്പത്ത് അത് വിലക്കപ്പെട്ട കാര്യമല്ല, സമ്പത്തല്ല മോശമാവുന്നത്, സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മോശമാകുന്നത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ള ഹദീസിൽ കാണാം, അദ്ദുനിയാ മൽഊനതുൻ മൽഊനു മാ ഫീഹാ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹ് ഔ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ, ഏതൊഴികെ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളും ഒഴികെ. പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവ് അത് ശപിക്കപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കർ അതിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ മാത്രമാണ്. ശമ്പത്ത് കൊണ്ട് ഒരാൾ നന്മകളാണ് ചെയ്യുന്നത് എങ്കിൽ അത് ഖൈറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബറക്കത്ത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നൽകുന്നത്. ബറക്കത്തുകൾ രണ്ടു രൂപത്തിലുണ്ട്, അനുഗ്രഹങ്ങൾ രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന് ബറക്കത്തുൻ ദീനിയ, ഒന്ന് ദീനിയായ ബറക്കത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്തുകൾ. രണ്ട്, ബറക്കത്തുൻ ദുനിയവിയ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്തുകൾ. രണ്ട് തരത്തിൽ ബറക്കത്തുകളുണ്ട്. ദീനിയായ ബറക്കത്തുകൾ, അത് വരുന്നത് എവിടെ നിന്നാണ്? ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസം, റസൂലിലുള്ള വിശ്വാസം, റസൂലിനെ പിൻപറ്റുക, അള്ളാഹുവിന്റെ ദീന് ജീവിതത്തിൽ പുലർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ബറക്കത്തുൻ ദീനിയ, ദീനിയായ ബറക്കത്ത് അള്ളാഹു നൽകുന്നത്. ഇതാണ് ബറകത്തുൻ ദീനി, അതിൽ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ഇബാദത്തുകൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിസ്കാരം, സദഖ, ഹജ്ജ്, നോമ്പ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ദുനിയ ദീനിയായ ബറക്കത്തുകൾ ധാരാളമുണ്ട്. എന്റെ ദീനിയായ ബറക്കത്ത് എങ്ങനെ അതിൽ വരുന്നത്? ഈ പറഞ്ഞ ഇബാദത്തുകൾ അവ മറ്റു പല ഇബാദത്തുകളെക്കാൾ കൂടുതൽ പാരത്രികമായ നന്മകൾ രേഖപ്പെടുത്താൻ കാരണമാകും. ഉദാഹരണത്തിന് നോമ്പ്. മറ്റെല്ലാ ഇബാദത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ ഒരു അമൽ ചെയ്താൽ അവന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ഉണ്ടായിരിക്കും. ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അതായത് അതിന് കണക്കില്ല, 10 മുതൽ 700 വരെ എന്ന കണക്ക് നോമ്പിനില്ല, നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്. അതതിലെ ബറക്കത്താണ്. ഇതാണ് ദീനിയായ ബറക്കത്ത്. ചില പ്രവർത്തനങ്ങൾ അവയിലെ പ്രതിഫലം മറ്റു പ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലമുള്ളതായിരിക്കും. അത് മനസ്സിലാക്കുക എന്നത് വലിയ ഫിഖാണ്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടോ, രണ്ട് നന്മകൾ മുന്നിൽ വരുമ്പോൾ ആ നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നന്മ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ നന്മകൾ, വലിയ പ്രതിഫലം നേടിയെടുക്കാൻ ഒരാളെ സഹായിക്കും. അത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പണികൊണ്ട് കുറെ പ്രതിഫലം കിട്ടും. ചെറിയ പണികൾ കൊണ്ട് വലിയ പ്രതിഫലം അവന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കുള്ള നന്മകൾ ധാരാളമുണ്ടായിരിക്കും, വളരെ കൂടുതലായിരിക്കും മറ്റു പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച്. അത് ആ പ്രവർത്തനത്തിലുള്ള, ആ ഇബാദത്തിലുള്ള ബറക്കത്താണ്. ഉദാഹരണത്തിന് ക്ഷമ ഇബാദത്താണ്. മറ്റ് സ്വഭാവങ്ങളെ അപേക്ഷിച്ച് ക്ഷമക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമ അതിനുള്ള പ്രതിഫലം കണക്ക് നോക്കാതെ നൽകപ്പെടുന്നതാണ്, അതിന് കണക്കില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നോമ്പ്, സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ ക്ഷമ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഹംദ്, ഇതിന് മൂന്നിനും കണക്കില്ലാണ്. ഇതിന് മൂന്നിനും കണക്കില്ല, പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് നോമ്പ്, രണ്ട് ക്ഷമ, മൂന്ന് ഹംദ്. ധാരാളം പ്രതിഫലം നൽകപ്പെട്ടത് അതിന്റെ ബറക്കത്താണ്. ആ പ്രവർത്തനങ്ങളുടെ ബറക്കത്തിന്റെ അടയാളമാണ് ഈ പറഞ്ഞ പ്രതിഫലത്തിലെ വർദ്ധനവ്. അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഒരു നന്മ ഉണ്ടാവും, വേറെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് 10 നന്മകൾ ഉണ്ടായിരിക്കും. ഇബാദത്തുകൾ തന്നെ, ഉദാഹരണത്തിന് നിസ്കാരം, മറ്റു കാര്യങ്ങൾ. ചില ഇബാദത്തുകൾ അവക്ക് മറ്റു ഇബാദത്തുകളെക്കാൾ കൂടുതൽ ഫലങ്ങളും മേന്മകളും ഉപകാരങ്ങളും ഉണ്ടായിരിക്കും. അത് ആ പ്രവർത്തനത്തിലുള്ള ബറക്കത്താണ്. അതുപോലെ തന്നെ ദീനിയായ ബറക്കത്തിന് ഉദാഹരണങ്ങളിൽ പെട്ടതാണ് മസ്ജിദിലുള്ള ബറക്കത്ത്. മസ്ജിദുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ബറക്കത്ത്. അതിൽ തന്നെ ചില മസ്ജിദുകൾക്ക് മറ്റു ചില മസ്ജിദുകളെക്കാൾ ബറക്കത്തുണ്ടായിരിക്കും. ഏറ്റവും ബറക്കത്തുള്ള മസ്ജിദ് ഏതാ? മസ്ജിദുൽ ഹറാം. അതിന് തൊട്ടു താഴെ മസ്ജിദുൽ നബവി. എന്തുകൊണ്ട്? മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം അവിടുത്തെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, സലാത്തുൻ ഫീ മസ്ജിദി അഫ്ളു മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാ. എന്റെ മസ്ജിദിലുള്ള നിസ്കാരം അത് മറ്റു മസ്ജിദുകളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമുള്ളതാണ്. വേറെ മസ്ജിദിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നതും മസ്ജിദ് നബവിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നതും 1000 റക്അത്തുകളുടെ പ്രതിഫലത്തിന്റെ വ്യത്യാസമുണ്ട്. പ്രതിഫലത്തിലാണ് വ്യത്യാസം. മുൻപ് നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിലൊന്നാണ്, പ്രതിഫലത്തിലെ വ്യത്യാസം അമലിന് തുല്യമാവുകയില്ല. ഒരാൾ ചെന്നിട്ട് മസ്ജിദ് നബവിയിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര റക്അത്തായി? 2000 റക്അത്തായി. ഇനി ആ 2000 റക്അത്ത് എത്തുന്നവരെ നിസ്കാരമൊന്നും നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ഇനി അടുത്ത ലുഹർ 4 റക്അത്ത് അത് കുറച്ച്, 1000 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ശരിയാവില്ല. കാരണം എന്താ? ഇത് പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ്, പ്രവർത്തനത്തിന് തുല്യമല്ല. പ്രതിഫലവും പ്രവർത്തനവും വ്യത്യാസമുണ്ട്. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തു അൽ ഇഖ്ലാസ് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം 3 തവണ ഓതിയിട്ട് ഖുർആൻ മുഴുവൻ ഓതി എന്ന് പറഞ്ഞിരിക്കാനല്ല അത്, മറിച്ച് അതിന്റെ പ്രതിഫലം ഇഖ്ലാസ് മൂന്ന് തവണ ഓതുക എന്നതിനുള്ള പ്രതിഫലം ഖുർആൻ മുഴുവൻ ഓതുന്നതിന്റെ പ്രതിഫലത്തിന് തുല്യമാണ്. എന്നാൽ ആ പ്രവർത്തനവും ഈ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇത് വേറെ അത് വേറെ. അപ്പോ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലുള്ള നിസ്കാരത്തിന് പ്രതിഫലം ധാരാളമുണ്ട്. വസലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം അഫ്ളു മിൻ മിഅത്തി അൽഫി സലാത്തിൻ ഫീമാ സിവാ. മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരമാകട്ടെ, അത് ഒരു ലക്ഷം നിസ്കാരത്തിന്റെ പ്രതിഫലം മറ്റു നിസ്കാരങ്ങളെക്കാൾ, മറ്റു മസ്ജിദിലെ നിസ്കാരത്തെക്കാൾ അതിനുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇബ്നു മാജിദ് ധരിച്ച ഹദീസാണത്. ആ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ ഇത് ഇബാദത്തുകൾ ദീനിയായ ബറക്കത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി ദുന്യവിയായ ബറക്കത്തുകളുണ്ട്. ദീനിയായ കാര്യങ്ങളിലെ ബറക്കത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിലെ ബറക്കത്ത്, ഇബാദത്തിലെ ബറക്കത്ത്, ഈമാനിലുള്ള ബറക്കത്ത്, മസ്ജിദിലുള്ള ബറക്കത്ത്, ഹജറുൽ അസ്വദിലുള്ള ബറക്കത്ത്, ഇതൊക്കെ ദീനിയായ ബറക്കത്തുകളാണ്. ദുന്യവിയായ കാര്യങ്ങളിൽ ബറക്കത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മഴ. മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വർഷിപ്പിക്കുന്നതിൽ ബറക്കത്തുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد. نعم إذا آغاشتنا ماء مباركا بركة نلقبت مرة إركير كله هذا هو النبي صلى الله عليه وسلم سنة استرفت غارين غلي لون نعن لناتل بيئنا آدية مرة هذا شريرة القولي كغاين هذا ശരീരം. പിന്നെ ശരീരത്തിൽ ഒരു നാട്ടിൽ പെയ്യുന്ന ആദ്യത്തെ മഴ അത് കൊള്ളിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പെട്ടതായിരുന്നു. അപ്പോൾ മഴയിൽ ബറക്കത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണത്. മുൻപ് പഠിച്ച ഹദീസ് നമ്മൾ കേട്ടതാണ്, മുതർന ബിഫദ്ലില്ലാഹി ബിറഹ്മതി, അള്ളാഹുവിന്റെ ഔദാര്യത്താൽ അവന്റെ കാരുണ്യത്താൽ നമുക്കിതാ മഴ ലഭിച്ചിരിക്കുന്നു. മഴ വലിയ ബറക്കത്താണ്. നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ മഴ കൊണ്ട് വളർന്നു പൊന്തുന്ന എത്രയെത്ര ചെടികളുണ്ട്, എത്ര എത്ര ഫലവർഗ്ഗം, എത്ര അള്ളാഹു എത്ര മനുഷ്യന്മാർ അതുകൊണ്ട് ഭക്ഷിപ്പിക്കുന്നു, എത്ര മൃഗങ്ങൾ അതുകൊണ്ട് തിന്നുന്നു, എത്ര മൃഗങ്ങൾ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നു, എത്ര എത്ര ജീവികൾ അതുകൊണ്ട് ജീവിക്കുന്നു. ഒരു മഴ കൊണ്ട് അതില്ലാതെയായി കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം എത്രയാണ്, അതിലെ ബറക്കത്ത് അതിന്റെ തെളിവാണ് ഈ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ദുന്യവിയായ ബറക്കത്തിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ആട്. അവിടുന്ന് പറഞ്ഞു, അൽ ഇബിലു ഇസ്സു ലി അഹ്ലിഹാ, ഒട്ടകം അതിനെ വളർത്തുന്നവർക്ക് ഇസ്സതൻ, പ്രതാപം നൽകുന്നതാണ്. വൽ ഗനമു ബറക, ആട് ബറക്കത്താണ്, ആടിനെ വളർത്തുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കാൻ. അപ്പൊ ആടിനെ വളർത്തുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഇക്കാര്യം ഇത് ദുന്യവിയായ ബറക്കത്താണ്, ഇത് ദുന്യവിയായ ബറക്കത്താണ്. സഹോദരങ്ങളെ, നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉയർത്തിരിക്കേണ്ടതുണ്ട് ദുന്യവിയായ ബറക്കത്തുകളുടെ കാര്യത്തിൽ. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അധികമായ അനുഗ്രഹങ്ങൾ ചില സന്ദർഭത്തിൽ ബറക്കത്തായിക്കൊള്ളണമെന്നില്ല, ചില സന്ദർഭങ്ങളിൽ അത് ഒരു പരീക്ഷണമായിരിക്കാം, അത് അവന്റെ ശിക്ഷക്കുള്ള ഇസ്തിദ്റാജിന്റെ കാരണമായിരിക്കാം. എന്താണ് ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവൻ തിന്മകളിൽ തന്നെ തുടരുകയും അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടാതെ തൗബ ചെയ്യാതെ നിലകൊള്ളുകയും അള്ളാഹു അവന്റെ മേൽ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ഇസ്തിദ്റാജാണ്. എന്താണ് ഇസ്തിദ്റാജ് എന്ന്, ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പദം ഒറ്റ വാക്കിൽ അർത്ഥം പറയുന്നതിനേക്കാൾ നല്ലത്, ഒരു മനുഷ്യനിങ്ങനെ അയച്ചുവിട്ട് അയച്ചുവിട്ട് ഒറ്റപ്പിടുത്തം പിടിക്കൂല, അതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. പടിപടിയായി അവൻ അയച്ചുവിട്ട് അയച്ചുവിട്ട് പൊടുന്നനെ പ്രതീക്ഷിക്കാതിരിക്കെ അവനെ കെണിയിൽ കൊടുക്കുക, അള്ളാഹുവിന്റെ തന്ത്രത്തിൽപ്പെട്ടതാണ് ഇസ്തിദ്റാജ്. മക്കറി എന്നത് ഈ രൂപത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കാതിരിക്കുക അവനെ പിടികൂടുക എന്നത്. ശുദ്ധ ഖുർആൻ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിദ്റാജിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു,
فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء.
അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകൾ, അവന്റെ ഉത്ബോധനങ്ങൾ ആ ജനങ്ങൾ മറന്നുപോയപ്പോൾ
ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അവർക്ക് നാം എല്ലാ കാര്യങ്ങളും വാതിലുകൾ മലർക്കെ തുറന്നിട്ട് കൊടുത്തു,
അനുഗ്രഹങ്ങൾ അവർക്ക് വാരിക്കോരിച്ചൊരിഞ്ഞു.
ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ,
അങ്ങനെ അവർ തങ്ങൾക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളിൽ ആഹ്ലാദത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഖദ്നാഹും ബഗ്ത, പൊടുന്നനെ അപ്രതീക്ഷിതമായി അള്ളാഹു അവരെ പിടികൂടി. ഇതൊരു സമൂഹത്തിനും ബാധിക്കാം, ഒരു വ്യക്തിക്കും ബാധിക്കാം. എന്തുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞതായി കാണാം, നീ തിന്മ കുറക്കുന്നില്ല, അള്ളാഹു നിനക്ക് നിഅമത്തുകൾ വാരിക്കോരി ചൊരിഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് മക്രാണ്, അള്ളാഹു നിന്നെ കൊണ്ട് തന്ത്രമനെയാണ്, നിന്നെ അവസാനം തിന്മകൾ അധികരിച്ച അവസ്ഥയിൽ അള്ളാഹു പിടികൂടുന്നതിനു വേണ്ടി നിനക്ക് വീണ്ടും വീണ്ടും അയച്ചു തരണം. അതല്ലെങ്കിൽ നീ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ നൽകി മടങ്ങുന്നതിനു വേണ്ടി അള്ളാഹു നിന്നെ ഓർമ്മപ്പെടുത്താൻ, രണ്ടിലൊരു കാരണമാണ്. അനുഗ്രഹങ്ങൾ തിന്മ ചെയ്യുന്നതിനനുസരിച്ച് അനുഗ്രഹം കൂടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നിന്റെ തിന്മയിൽ നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് നിന്നെ പിടികൂടുന്നതിനു വേണ്ടിയാണ്, പൊടുന്നനെ പിടികൂടുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലാ തുഅജിബുക അംവാലുഹും വലാ ഔലാദുഹും. അല്ലാഹുവിന്റെ റസൂലെ, മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ധാരാളക്കണക്കിന് സമ്പത്ത്, ധാരാളം സന്താനങ്ങൾ, അത് നിന്നെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ, അത് നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ. ഇന്നമാ യുറീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തി ദുനിയാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് ആ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അവരെ ദുനിയാവിൽ ശിക്ഷിക്കാനാണ്. എങ്ങനെയാണ് ദുനിയാവിൽ സമ്പത്തുകൊണ്ട് അള്ള ശിക്ഷിക്കുക? ഫസിറുകൾ പറഞ്ഞു രണ്ടു രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു അവനെ ഈ ദുനിയാവിന്റെ പിന്നാലെ നാവ് താഴേക്കിട്ട് ആർത്തിയോടുകൂടി നടക്കുന്നത് പോലെ അവനെ അതിന്റെ പിന്നിൽ അള്ളാഹു കെട്ടിയിടും. ഇത് തിന്നാൻ വേണ്ടി, ദുനിയാവ് കിട്ടുന്നതിന് വേണ്ടി അവനിങ്ങനെ ഒരു നായ അലയുന്നത് പോലെ അലഞ്ഞുകൊണ്ടിരിക്കും. അതിന് ടാബ് ചില ആളുകളെ കണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, രാവിലെ 4 മണിക്ക് എണീച്ചു പോവും, രാത്രി 12-1 മണിയാകുമ്പോഴാണ് വരുന്നത്, ഉറങ്ങാൻ സമയമില്ല. എന്തിനു വേണ്ടിട്ട്? കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി. ടാബ് കാരണം അവന് അനങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ പിന്നിൽ നാവ് പുറത്തേക്കിട്ട് അലഞ്ഞു തിരിയുന്ന ഒരു നായയെ പോലെ അവനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ശിക്ഷ. ദുനിയാവ് മുഴുവൻ പണിയെടുക്കുക, വിശ്രമമില്ല, ആശ്വാസമില്ല, സമാധാനമില്ല, റാഹത്തില്ല, ഇത് തന്നെ. അതൊരു അദാബാണ്, കഴിഞ്ഞോയില്ല. രണ്ടാമത്തെ അദാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ കൂടുതൽ നൽകി നൽകി അതിനവൻ ശുക്ർ ചെയ്യുന്നില്ല, അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അവൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ അവസ്ഥയിൽ തിന്മകളിലായിരിക്കാം അള്ളാഹു അവനെ പിടികൂടും. എന്നിട്ട് ഇപ്പറഞ്ഞതിനൊക്കെ ഉള്ള ശിക്ഷ പരലോകത്ത് വേറെയും കൊടുക്കും. ദുനിയാവിൽ ഇത് കിട്ടുന്നതിന് വേണ്ടി അവൻ ഇക്കണ്ട പരീക്ഷണങ്ങളൊക്കെ നേരിട്ടതും പോരാ, ഈ കണ്ട ക്ഷീണങ്ങളെല്ലാം അനുഭവിച്ചതും പോരാ, പരലോകത്ത് അതുകൊണ്ട് വേറെ ശിക്ഷയുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് മനുഷ്യനെ ബാധിക്കാവുന്നതിൽ വലിയ ഫിത്നയാണത്. ദുനിയാവ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുക, ധാരാളം ആളുകൾ ഈ രൂപത്തിൽ. അതുകൊണ്ട് റസൂലുള്ള പറയും, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫലാ തുഅജിബുക, അള്ളാഹുവിന്റെ റസൂലെ നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ. അംവാലുഹും വലാ ഔലാദുഹും, അവരുടെ സമ്പത്തുകളോ അവരുടെ സന്താനങ്ങളോ നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ. അത് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നത് അവരെ ശിക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ബറക്കത്തിനെ വേർതിരിക്കണം, ഇസ്തിദ്റാജിനെ വേർതിരിക്കണം. ചില ആളുകൾ ഹറാമുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കെ, വൃത്തികേടുകളിൽ, തോന്നിവാസങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കെ നന്മകൾ ഇങ്ങനെ അധികരിച്ച് ലഭിക്കുന്നത് കാണുമ്പോൾ അവൻ അതിൽ വഞ്ചിതനാകും. ഞാനത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ, ഒരു മനുഷ്യൻ അവനെ അള്ളാഹു പരീക്ഷിക്കുകയും അവന്റെ റിസ്ക് വളരെ പിടിച്ചു വെക്കുകയും ചെയ്താൽ അവൻ പറയും, ഇതാ എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല, എന്താണ് എനിക്ക് പറ്റിയത്. അവനെ പരീക്ഷണമായി അവന് ഉപജീവനത്തിന് വിശാലത നൽകിയാൽ അവൻ പറയും, ഇതാ എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, അള്ളാഹു എനിക്ക് ആദരവ് നൽകിയിരിക്കുന്നു. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ഇപ്പൊ ദുനിയാവിലെ നിഅമത്തുകൾ അധികരിക്കുന്നത് അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടു എന്നതിനോ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിനോ ഉള്ള അടയാളമല്ല. നീ അള്ളാഹ് അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അത് ഖൈറാണ്, ഇത് ബറക്കത്താണ്. അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഇത് അള്ളാഹുവിന്റെ തന്ത്രമാണ്. നീ അള്ളാഹുവിന്റെ തന്ത്രത്തിൽ നിർഭയനായി പോകരുത്. അള്ളാഹുവിന്റെ തന്ത്രത്തിൽ നിന്ന് നിർഭയരാവുക തനിച്ച നഷ്ടം ബാധിച്ച ആളുകൾക്ക് മാത്രമാണ്. അവരാണ് അള്ളാഹിന്റെ തന്ത്രത്തിൽ നിന്ന് നിർഭയരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തന്ത്രത്തിൽ നിന്ന് നിർഭയരാവുക തീർത്തും നഷ്ടം ബാധിച്ച ആളുകൾ മാത്രമാണ്. ഇപ്പൊ ബറക്കത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ദീനിയായ ബറക്കത്താണ്, രണ്ട് ദുന്യവിയായ ബറക്കത്താണ്. ചില വസ്തുക്കളിൽ ദീനിയായ ബറക്കത്തും ദുന്യവിയായ ബറക്കത്തും ഒരുമിക്കും. ഉദാഹരണം, ഖുർആൻ. ശുദ്ധ ഖുർആനിൽ ദീനിയായ ബറക്കത്തുകളുണ്ട്, ധാരാളം നന്മകളുണ്ട്. ഈമാൻ വർദ്ധിക്കാൻ ഇത് കാരണമാണ്, പ്രതിഫലം ലഭിക്കാൻ ഇത് കാരണം, ധാരാളം നന്മകളുണ്ട്. അതോടൊപ്പം ദുനിയാവിയായ ബറക്കത്തുകളുണ്ട്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് ദുനിയാവിൽ ലഭിക്കുന്ന അനേകം നന്മകളുണ്ട്. ഉദാഹരണത്തിന്, ഖുർആൻ പാരായണം ചെയ്യുന്നത് സമയത്തിൽ നൽകുന്ന ബറക്കത്ത് ആർക്കും മനസ്സിലാക്കാവുന്ന ബറക്കത്തുകളൊന്നാണ്. നിങ്ങളൊരു ദിവസം ഖുർആൻ പാരായണം ചെയ്ത് മുന്നോട്ടു പോകുന്ന ദിവസവും എല്ലാത്ത ദിവസവും തമ്മിൽ സമയത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. സമയത്തിൽ ബറക്കത്ത് ചൊരിയുന്നതിൽ ഖുർആനിന് വലിയ പങ്കുണ്ട്. ശുദ്ധ ഖുർആൻ പാരായണം ചില ആൾക്കാർ സമയമില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഖുർആൻ ഓതിയോക്കട്ടെ, ഖുർആൻ എത്ര അവന് അധികരിച്ചു ഓതുന്നോ അത്രയും അവന്റെ സമയത്തിൽ കൂടുതൽ ബറക്കത്തുണ്ടാവും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ ബറക്കത്തുകളിൽ പെട്ടതാണ്, രോഗത്തിന് ശമനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ രോഗങ്ങൾക്കുള്ള ശമനം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഖുർആൻ ദുന്യവിയായ ബറക്കത്തിന് കാരണമാകും എന്നതിനുള്ള തെളിവാണ്. ദീനിയായ ബറക്കത്തിനും അത് കാരണമാകും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊണ്ട് ദീനിയായ ബറക്കത്തും ലഭിച്ചിട്ടുണ്ട്, ദുന്യവിയായ ബറക്കത്തുണ്ട്. ദീനിയായ ബറക്കത്തുകൾ ധാരാളം നമുക്ക് പറയേണ്ടതില്ല. ദുന്യവിയായ ബറക്കത്തുകൾ നേരത്തെ കേട്ട ഹദീസ് അതിൽപ്പെട്ടതാണ്, സഹാബികൾക്ക് വെള്ളം ലഭിച്ചത്. അതുപോലെ മുസ്ലിം ഉമ്മത്തിന് നൽകപ്പെട്ട അനേകം അനുഗ്രഹങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്തിലെ കാരണത്താൽ ലഭിച്ച അനേകം അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്തിലുണ്ട്, ധാരാളമുണ്ട്. അത് മാത്രമേ പറയാൻ, കുറേ പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഈ ഉമ്മത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. മറ്റൊരു ഉമ്മത്തിന് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നൽകിയതായി കാണാൻ സാധിക്കും. ശരി സഹോദരങ്ങളെ, എന്താണ് തബറൂക്കിന്റെ ബറക്കത്ത് എടുക്കുന്നതിന്റെ രൂപങ്ങൾ? രണ്ട് രൂപത്തിൽ തബറൂക്ക് നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഒന്ന് തബറൂക്കുൻ മശ്റൂഉ്, രണ്ട് തബറൂക്കുൻ മംനൂഉ്. ഒന്ന് അള്ളാഹു അനുവദിച്ച തബറൂക്ക്, ബറക്കത്ത് എടുക്കാൻ അള്ളാഹു അനുവദിച്ച തബറൂക്ക്. രണ്ട് തബറൂക്കുൻ മംനൂഉ്, അള്ളാഹു വിലക്കിയ തബറൂക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച തബറൂക്ക്, അതിൽ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെടണം. അപ്പോൾ മാത്രമേ ഒരു തബറൂക്ക് മശ്റൂആയ, അള്ളാഹു അനുവദിച്ച തബറൂക്കാവുള്ളൂ. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ബറക്കത്തെടുക്കുമ്പോൾ, ഉദാഹരണത്തിന് മസ്ജിദുൽ ഹറമിൽ പോയി നിസ്കരിക്കുന്നു, അവിടുത്തെ നിസ്കാരം കൊണ്ട് നമ്മൾ വലിയ പ്രതിഫലം ആഗ്രഹിക്കുന്നു, അത് തബറൂക്കാണ്. ഇങ്ങനെ എവിടെ പോയി തബറൂക്ക് എടുക്കുന്നുണ്ട് എങ്കിലും ആ തബറൂക്ക് അനുവദിക്കപ്പെടണമെങ്കിൽ, അള്ളാഹു അംഗീകരിച്ചതാകണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. നമ്മുടെ കിതാബിൽ അത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പല ആളുകൾക്ക് കിതാബില്ലാത്തതുകൊണ്ട് ഞാൻ അറബി അധികം വായിക്കുന്നില്ല. ഒന്നാമത്തെ നിബന്ധന, തബറുക്ക് അനുവദിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന, ഏതൊരു കാര്യം കൊണ്ടാണോ നീ തബറുക്ക് എടുക്കുന്നത് അതിൽ ബറക്കത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെടണം. ഏതെങ്കിലും ഒരു വസ്തുവിൽ ബറക്കത്തുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനെന്തു വേണം? ഖുർആനിലോ ഹദീസിലോ തെളിവ് വരണം. തെളിവില്ലാതെ ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറയുക പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഏതൊരു വസ്തുവിലും ബറക്കത്തുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൽ ബറക്കത്തുണ്ട് എന്നത് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, ഒരു വസ്തുവിൽ ബറക്കത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ മാത്രം പോരാ, രണ്ടാമത്തെ കാര്യം ആ വസ്തുവിൽ നിന്ന് ബറക്കത്ത് എടുക്കാൻ അതിനുള്ള രൂപം എന്താണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിൽ തന്നെയായിരിക്കണം. ബറക്കത്തെടുക്കേണ്ടത് റസൂലുള്ള കാണിച്ചു തന്ന രൂപത്തിൽ തന്നെയായിരിക്കണം. രണ്ട് കാര്യം പറഞ്ഞു, ഒന്നിൽ ബറക്കത്തുണ്ടെന്ന് ആദ്യം സ്ഥിരപ്പെടണം, രണ്ട് എടുക്കുന്ന ബറക്കത്തെടുക്കുന്ന രൂപം റസൂൽ കാണിച്ചു തന്നായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടൊരു ഉദാഹരണം പറയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ആളുകൾ മക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് പെറുക്കി കൊണ്ടുവരുന്നതാണ്. എന്തിനാണ് കൊണ്ടുവരുന്നത്? ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. മക്കയിലെ മണ്ണിന് ബറക്കത്തുണ്ടോ? എവിടെയെങ്കിലും ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത്, ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ട് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെടണം. അപ്പൊ ബറക്കത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ഏതാണ് എന്ന് ഇൻഷാഅല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് ബറക്കത്തെടുക്കേണ്ട രൂപം എന്താണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരണം. ഉദാഹരണത്തിന് അൽ മസ്ജിദു അന്നബവി, അവിടെയുള്ള നിസ്കാരത്തിന് ബറക്കത്തുണ്ട്, അല്ലെങ്കിൽ ആ മസ്ജിദു അന്നബവി എന്ന സ്ഥലം തന്നെ ബറക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. ശരി, ഒരാൾ മസ്ജിദു അന്നബവിയിൽ പോയി അവിടുത്തെ തൂണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം നിന്നാലോ? അയാൾ പറയുന്നു മസ്ജിദു അന്നബവിക്ക് ബറക്കത്തുണ്ട്, അത് ഹദീസിൽ വന്നതല്ലേ, ഞാനിത് ആ മസ്ജിദ് നബിയിലെ തൂണിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്, നബി നടന്ന സ്ഥലമല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മസ്ജിദ് നബി കെട്ടിപ്പിടിച്ചാലോ, ആ രൂപം ബറക്കത്തെടുക്കുന്ന രൂപമായി സ്ഥിരപ്പെട്ടിട്ടില്ല. എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ്? രണ്ട് നിബന്ധനകൾ നമ്മൾ പറഞ്ഞു, ഒന്ന് ഒരു വസ്തുവിൽ ബറക്കത്തുണ്ട് എന്ന് സ്ഥിരപ്പെടണം, രണ്ട് ആ വസ്തുവിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. രണ്ടു നന്നായി ശ്രദ്ധിക്കണം. കാരണം ആളുകളിൽ പലരും പറയുന്ന പല വിഷയങ്ങളും അറിയുന്ന ആളുകളിൽ പോലും ചിലരിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റായ ബറക്കത്തെടുക്കുന്ന രൂപങ്ങൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് പല ആളുകളും മുസ്ഹഫിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന രൂപമാണ് അതിന് ഉമ്മക്കാണല്ല, മുസ്ഹഫ് അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന രൂപങ്ങളിൽ പെട്ടതാണ് അതിന് ഉമ്മക്ക, മുസ്ഹഫ് ഓതിനശം ഉമ്മച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളിൽ കടന്നുകൂടിയിട്ടുള്ള വളരെ മോശമായ ബറക്കത്തെ വളരെ തീർത്തു ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഇൻഷാല്ലാ, അത് പിന്നീട് വിശദീകരിക്കാം. സാന്ദർഭികമായി പറയാം, ഒരു മനുഷ്യന് സലാം കൊടുത്തു കഴിഞ്ഞാൽ സലാം കൊണ്ട് ബറക്കത്തെടുക്കാം, സലാം അലൈക്കും, നെഞ്ഞത്ത് കൈവെക്കാം. അങ്ങനെ നെഞ്ഞത്ത് കൈവെക്കാൻ എന്താ തെളിവ്? ഒരു തെളിവില്ല. ചില ആളുകളിൽ സുബ്ഹാനല്ലാഹ് കുഫാറുകളിൽ നിന്ന് കയറി വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരാളെ മേത്തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ ബറക്കത്ത് ഒരു കാര്യത്തിൽ ഉണ്ട് എന്നതും സ്ഥിരപ്പെടണം ഒന്ന്, രണ്ടാമത്തെ കാര്യം ബറക്കത്തെടുക്കുന്ന രൂപവും സ്ഥിരപ്പെടണം. ആളുകൾക്ക് സലാം കൊടുത്തിട്ട് ഇങ്ങനെ കൈ നെഞ്ഞത്ത് വെക്കാന്നുള്ളത് ഒന്ന്, ഒരാളിലും ഈ പറഞ്ഞ നമ്മൾ പല ആളുകളും ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ മറ്റു സാലിഹീങ്ങളിൽ നിന്ന് ബറക്കത്തെടുക്കാൻ സ്ഥിരപ്പെട്ടതല്ല, അത് ഇൻഷാ അള്ളാഹ് പിന്നീട് വരും. രണ്ട്, ഈ പറഞ്ഞ സലാം കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൈവെക്കുക എന്നത് ഒരു ഹദീസിലും ഈ രൂപത്തിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ കഴിയുകയില്ല. അപ്പൊ ബറക്കത്തെടുക്കുന്ന രൂപവും സ്ഥിരപ്പെടണം, ബറക്കത്ത് ഒരു കാര്യത്തിലുണ്ട് എന്ന തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ മഹത്തരമായ ധാരാളം പാഠങ്ങളുള്ള നമ്മളെല്ലാം ആവർത്തിച്ച് കേൾക്കുകയും ആവർത്തിച്ചു പഠിപ്പിക്കുകയും ചെയ്യേണ്ട മനോഹരമായ ഒരു ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിച്ചത് അബൂവാഖിദിനിൽ ലൈഥി എന്ന സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖറജ ഇലാ ഹുനൈൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. മർറ ബിശജറത്തിൽ മുശ്രിക്കീൻ, അങ്ങനെ അവിടുന്ന് യാത്രക്കിടെ മുശ്രിക്കീങ്ങൾ അവർ ബറക്കത്തെടുക്കുന്നതിന് വേണ്ടി മാറ്റിവച്ചിരുന്ന അവർ ദിവ്യത്വം കൽപ്പിച്ചിരുന്ന ഒരു മരം, ആ മരത്തിന്റെ അരികിൽ കൂടെ നടന്നുപോയി. റസൂലുള്ള അവിടെ കൂടെ യാത്ര ചെയ്തു പോയി, യാത്രക്കിടെ പെരുമരത്തിന്റെ അടുത്ത് കൂടെ യാത്ര പോയി. ആ മരമാകട്ടെ മുശ്രിക്കുകൾ വലിയ പവിത്രമായി കണ്ടിരുന്ന മരമാണ്.
യുഖാലു ലഹ ദാതു അൻവാത്ത്,
അതിന് നൽകപ്പെട്ടിരുന്ന, അതിന് അവർ വിളിച്ചിരുന്ന പേര് ദാതു അൻവാത്ത് എന്നായിരുന്നു.
യുഅല്ലിഖൂന അലൈഹ അസ്ലിഹതഹും,
മക്കയിലെ മുശ്രിക്കുകൾ, അറേബ്യയിലെ മുശ്രിക്കുകൾ അവർ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഈ മരത്തിനു മുകളിൽ അവരുടെ വാളുകൾ കെട്ടിത്തൂക്കും. അപ്പൊ അവർ പ്രതീക്ഷിച്ചിരുന്ന എന്താ, വാളങ്ങനെ കെട്ടിത്തൂക്കിയാൽ അതുകൊണ്ട് യുദ്ധത്തിൽ വലിയ നൈപുണ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന്.
യുഅല്ലിഖൂന അലൈഹ അസ്ലിഹതഹും
ഫഖാലു, അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, ചില ഹദീസിൽ കാണാം,
വഫീന ഹദീസ് വഹ്ദിൻ ബിൽ ഇസ്ലാം,
ഞങ്ങളുടെ കൂട്ടത്തിൽ അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച കുറച്ചാളുകളുണ്ട്, അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച കുറച്ചാളുകൾ. ഹുനൈൻ യുദ്ധമാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളൊന്നാണ്. ഇസ്ലാമിലേക്ക് ധാരാളമായി മുസ്ലിമീങ്ങൾ പല നാടുകളിൽ നിന്നും കൂട്ടം കൂട്ടമായി വരുന്നൊരു കാലഘട്ടമാണിത്. ഹുനൈൻ യുദ്ധത്തിൽ പോകുന്ന സന്ദർഭത്തിൽ അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച കുറച്ചാളുകളുണ്ട്. അവർ പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലെ, ഇജ്അല്ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അല്ലാഹുവിന്റെ റസൂലെ, ഇജ്അല്ലനാ ദാത അൻവാത്ത്, ഞങ്ങൾക്കും നബി ഒരു ദാതു അൻവാത്ത് താങ്കൾ നിശ്ചയിച്ചു തരണം.
കമാ ലഹും ദാതു അൻവാത്ത്,
നബി അവർക്കും ദാതു അൻവാത്തുള്ളതുപോലെ, അവർക്ക് ഇതുപോലെ ഒരു മരം ഉള്ളതുപോലെ നമുക്കും ഇതുപോലൊരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു നൽകണം. നോക്കണം നിങ്ങൾ, ഇവിടെ സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്നില്ല, അവർ സ്വയം പോയി ആ മരത്തിന്റെ മേലെ വാളൂക്കില്ല, അതല്ലെങ്കിൽ അവർ സ്വയം ഒരു മരം കണ്ടെത്തിയില്ല. റസൂൽ ഇരുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തണലു കൊണ്ടതോ ആയ ഏതെങ്കിലും ഒരു മരം അവർ സ്വയം ഒരു മരത്തിന്റെ അടുക്കൽ പോയിട്ടില്ല. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, നബി ഇങ്ങനെ ഉണ്ടാക്കി തരണം. റസൂലിനോട് അവർ ആവശ്യപ്പെടുന്നു, സ്വയം ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് കേട്ടപ്പോൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് വളരെ ഗുരുതരമായ ഗൗരവമുള്ള വാക്കുകൾ കേട്ടാൽ പ്രയോഗിക്കേണ്ട പദങ്ങൾ ഒന്നാണ്. ചിലർ വായിച്ചു നിൽക്കാൻ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, സഹാബികളിൽ ചിലർ പറഞ്ഞു, ഇജ്അല്ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, അവർക്കൊരു ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്ത് വേണം. ഫഖാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പല റിവായത്തിൽ പല വാക്കുകൾ കാണാം. ഇന്നകും ഖദ് ഖുൽതും കമാ ഖാല ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായീലുകാർ അവർ മൂസയോട് പറഞ്ഞതുപോലെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, ഇജ്അല്ലന ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, ഇതാ ഈ കാണുന്ന ജനങ്ങൾ അവർക്ക് ധാരാളം ആരാധ്യ വസ്തുക്കൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യ വസ്തുവിനെ നീ ഉണ്ടാക്കിത്തരണം എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനു ഇസ്രായീലുകാർ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നഹ സുനൻ, തീർച്ചയായും ഇത് മുൻഗാമികളുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്തതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഹദീസിൽ ഈ പറഞ്ഞ പ്രവൃത്തിയുടെ ഗൗരവം സൂചിപ്പിച്ച രൂപങ്ങൾ നോക്കൂ നിങ്ങൾ. അവർ ഇസ്ലാം അടുത്തിടെ സ്വീകരിച്ച ആൾക്കാരാണ്, അവർക്ക് ഇസ്ലാമിലെ നിയമങ്ങൾ ചിലത് മനസ്സിലായിട്ടുണ്ടാവാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗത്തിലെ ശക്തി, പ്രയോഗത്തിലെ കടുപ്പം ഒഴിവാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊതുവെ ഒരു അറബി മസ്ജിദിന്റെ ഉള്ളിൽ മൂത്രമൊഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അതിനെ എതിർത്തപ്പോൾ അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ അയാളെ തടുക്കരുത് എന്നാണ്. പക്ഷെ ഈ പ്രവൃത്തി അവർ പറഞ്ഞപ്പോൾ റസൂലുള്ള പ്രയോഗിച്ച പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. ഒന്ന്, രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ ചോദ്യം അവർ ബനു ഇസ്രായേലുകാർ മൂസയോട് ചോദിച്ച കാര്യം വിഗ്രഹമായിരുന്നു എങ്കിൽ അവർ ചോദിച്ചത് വിഗ്രഹമല്ല. ഞങ്ങൾ വിഗ്രഹത്തെ വിളിച്ചു പ്രാർത്ഥിച്ചോട്ടെ എന്നല്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു വിഗ്രഹം വേണമെന്നല്ല. ബനു ഇസ്രായേലുകാർ മൂസയോട് ചോദിച്ചത് അതാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൽ തങ്ങളുടെ വാളുകൾ തൂക്കിയിട്ട് അതിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്ന ഈ പ്രവൃത്തി മുശ്രിക്കുകളുടേതുപോലെ ഞങ്ങൾക്കും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സമപ്പെടുത്തിയത് ഏതിനോടാണ്? ബനു ഇസ്രായേലുകാർ വിഗ്രഹത്തെ ചോദിച്ചതിനോടാണ്. നോക്കണം ഗൗരവമെന്തരി ഹദീസ് നിങ്ങൾ ശരിക്കും കാണാൻ പഠിക്കണം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ശിർക്കിൽ പല രൂപങ്ങളെയും തകർത്തെറിയാൻ ഒറ്റ ഹദീസ് മതി. ഒരു മനുഷ്യർ കുറച്ച് ബുദ്ധിയുള്ളവനാണെങ്കിൽ, അവൻ ഇഖ്ലാസ് ഉള്ളവനാണെങ്കിൽ, അവൻ ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ, റസൂലുള്ളയുടെ വാക്ക് സ്വീകരിക്കുന്നവനാണെങ്കിൽ ഈ ഹദീസ് മതി ശിർക്ക് അവൻ ഒഴിവാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തുല്യതപ്പെടുത്തിയത് ഏതിനോടാണ്? ബനു ഇസ്രായേലുകാർ മൂസയോട് വിഗ്രഹത്തെ ചോദിച്ചതിനോടാണ്. എന്താ അവർ ചെയ്തത്? അവർ സ്വയം ഒരു മരം ഉണ്ടാക്കി വെച്ചിട്ടില്ല, അവരൊരു സ്വയം ഒരു കല്ലിന് സിറട്ടതുണ്ട് പറഞ്ഞിട്ടില്ല. അവർ വന്ന് ചോദിച്ചത് സഹാബിമാരോട് ആരോടെങ്കിലല്ല, അബൂബക്കറിനോടോ ഉമറിനോടോ ഉസ്മാനോടോ അലിയോടോ എന്നല്ല, റസൂലുള്ളയോടാണ്, അല്ലാന്റെ റസൂലിനോടാണ് വന്ന് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ജീവിക്കുന്ന കാലഘട്ടമാകട്ടെ ഏറ്റവും അഫ്ളായ ഏറ്റവും ശ്രേഷ്ഠരായ തലമുറ ജീവിച്ച കാലഘട്ടം എന്ന റസൂലുള്ള സാക്ഷ്യം നൽകിയ തലമുറയിലാണ്. ഇതൊന്നും ഉണ്ടായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ പ്രവർത്തനത്തെ എതിർക്കുന്നതിൽ മയം കാണിച്ചില്ല. റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിന്മയെ എതിർക്കുന്നതിൽ ഒരു മയവും പുലർത്തിയില്ല. ശക്തമായ പ്രതികരണമാണ് അവിടുത്തെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മാത്രം ഒരാൾക്ക് ശിർക്കിന്റെ എല്ലാ വഴി ഉപേക്ഷിക്കാൻ മതിയായ കാരണങ്ങൾ ഈ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹ സുനൻ, മുൻഗാമികളുടെ വഴി നിങ്ങൾ പിൻപറ്റുക എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ബനു ഇസ്രായേലുകാർ മൂസയോട് ചോദിച്ചതുപോലെയാണ് നിങ്ങൾ ഈ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ ഹദീസിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് ചർത്തിനും തെളിവുണ്ട്. ഒന്ന്, ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ടാകണം എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ അതിന് ഖുർആനും ഹദീസിനും തെളിവ് വേണം. കാരണം എന്താ? സഹാബികൾ അവർ സ്വയം ഏതെങ്കിലും ഒരു മരം ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ പിന്നാലെ കൂടിയിട്ടില്ല, മറിച്ച് അവർ റസൂലിനോട് ചോദിക്കാൻ അവർക്ക് വരെ അതറിയാം. എന്ത്? ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ടാകണമെന്ന് പറയണമെങ്കിൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന അവർക്ക് വരെ അറിയാം. എന്ത്? ഇതാ, ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബറക്കത്തുണ്ട് എന്ന് പറയണമെങ്കിൽ റസൂല് പറയണം, നമുക്ക് സ്വയം ഉണ്ടാക്കാൻ അവകാശമില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. രണ്ട്, അതിൽ ബറക്കത്തെടുക്കേണ്ട രൂപം എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രവൃത്തി അനുവദിക്കപ്പെട്ടില്ല. നബി അത് പറഞ്ഞിരുന്നെങ്കിലോ? നബി താങ്കൾക്ക് ഈ മരത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിലോ സ്ഥിരപ്പെടുമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും അവർക്ക് അനുവദിച്ചു നൽകിയില്ല. അപ്പോൾ സഹോദരങ്ങൾ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് നിബന്ധനകൾ, ഒന്നൊരു കാര്യത്തിൽ ബറക്കത്തിൽ നിന്ന് ഖുർആൻ ഹദീസ് ഏർപ്പെടുക, രണ്ട് ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ബറക്കത്തെടുക്കേണ്ട രൂപം റസൂലുള്ള കാണിച്ചു നൽകുക, ഇത് രണ്ടും സ്ഥിരപ്പെട്ടാൽ ഒരു കാര്യത്തിൽ നിന്നുള്ള തബറുക്ക്, അങ്ങനെ തബറുക്ക് എടുത്താൽ, ബറക്കത്തെടുത്താൽ അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്ന ബറക്കത്താകും. അതോടൊപ്പം മൂന്നാമത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഷർത്തായി പറഞ്ഞിട്ടില്ലെങ്കിലും മൂന്നാമതൊരു കാര്യം കൂടി അവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന സന്ദർഭത്തിൽ ആ വസ്തുവല്ല ബറക്കത്ത് നൽകുന്നത്, മറിച്ച് അള്ളാഹു ഇത് കാരണം ബറക്കത്ത് നൽകുകയാണ് എന്ന് വിശ്വസിക്കണം. ജംജം വെള്ളം കുടിക്കാൻ ആരോഗ്യം നന്നാവും വേണ്ടി, ജംജമല്ല രോഗം മാറ്റുന്നത്, ജംജമല്ല ആരോഗ്യം നൽകുന്ന അള്ളാഹുവാണ്, അതിന് ഇതൊരു കാരണം മാത്രമാണ്. ദുനിയാവിലെ എല്ലാ വസ്തുക്കളും കാരണം മാത്രമാണ്. ദുനിയാവിലെ ഒരു വസ്തുവിനും സ്വയം എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള ശേഷിയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതിയോടുകൂടിയല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ അവിടുത്തോട് കൽപ്പിക്കപ്പെട്ട കാര്യം എന്താണ്? അല്ലാഹു ഖുൽ ലാ അംലിഖു ലീ നഫ്അൻ വലാ ദറ്റൻ, പറയുക അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതാ എനിക്ക് സ്വന്തത്തിന് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. വല അഅലമുൽ ഗൈബ, ഞാൻ എനിക്ക് ഗൈബ് അറിയുകയുമില്ല. അദൃശ്യജ്ഞാനം അള്ളാഹുവിന്റെ റസൂലിനില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവിടുന്ന് ബറക്കത്തുള്ളതാണ് എന്ന് അറിയിച്ചു തന്ന കാര്യങ്ങൾ അതിൽ നിന്ന് ബറക്കത്തെടുക്കുമ്പോൾ പോലും എന്ത് വിശ്വസിക്കാൻ പാടില്ല? ഇതാണ് ബറക്കത്ത് നൽകുന്നത് എന്ന് വിശ്വസിക്കരുത്. അള്ളാഹുവാണ് ബറക്കത്ത് നൽകുന്നത്, ഇത് ബറക്കത്ത് നൽകപ്പെടാനുള്ള കാരണം മാത്രമാണ് എന്ന വിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. അവസാനം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ബറക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട, ആളുകളിൽ പലർക്കും അബദ്ധം പിണയുന്ന പ്രയോഗങ്ങളിൽ ചില പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണപ്പെടുന്ന ചില വാക്കുകളുണ്ട്, അതിൽപ്പെട്ടതാണ് കല്യാണം കഴിക്കാൻ പോകുമ്പോ അല്ലേ, പിന്നെ കാഫരീങ്ങടുത്ത് കയറി വന്നാണ് ഇതിൽ പലതും. കല്യാണം കഴിക്കുന്ന ദിവസം പിന്നെ മകള് വന്ന് വാപ്പാന്റെ അടുത്ത് വന്ന് പറയാൻ, വാപ്പ എന്നെ അനുഗ്രഹിക്കണം. വാപ്പാക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവില്ല, അനുഗ്രഹം നൽകുന്നവൻ അള്ളാഹുവാണ്. വാപ്പയോ ഉമ്മയോ ആരുമല്ല. പരീക്ഷയ്ക്ക് പോകുമ്പോ പറയാൻ, ഉപ്പയും ഉമ്മയും ഉപ്പാന്റെ ഉമ്മാന്റെ അനുഗ്രഹം വേണം. ഇതൊക്കെ കുഫാറുകളിൽ നിന്ന് കയറി പറ്റിയ വാക്കുകൾ, ഇസ്ലാമുള്ള വാക്കല്ലതാണ്. അനുഗ്രഹം അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹ് എന്നെ അനുഗ്രഹിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയാം. അതല്ലാതെ നിങ്ങൾ അനുഗ്രഹിക്കണം എന്നു പറയാൻ അനുവാദമില്ല. കാരണം അനുഗ്രഹിക്കുന്നവർ വാപ്പയോ ഉമ്മയോ അല്ല, അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആളുകൾ പ്രയോഗിക്കുന്ന വാക്കുകളിൽ പെട്ടതാണ് പിന്നെ ഏതെങ്കിലും നേതാവിനെ പറ്റി, അയാളുടെ സാന്നിധ്യം, അയാളുടെ അനുഗ്രഹപൂർണമായ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹീതരായി. ഇന്ന അയാൾ വന്നതുകൊണ്ട് രാഷ്ട്രീയ നേതാവോ മറ്റു വലിയ ആൾക്കാർ വരുമ്പോ ആൾക്കാർ പറയും, അയാളെ കൊണ്ട് ഞങ്ങൾ ഇതാ അനുഗ്രഹീതരായിരിക്കുന്നു, അയാളുടെ സാന്നിധ്യം അനുഗ്രഹീതമാണ് എന്നൊക്കെ പറയുന്ന കാണാം. ഇത് പറയാൻ ഒരു തെളിവില്ല, അയാൾക്ക് അയാളിൽ പറക്കത്തുണ്ട് എന്നൊരു തെളിവില്ല. രണ്ട്, അയാളല്ല പറക്കത്തി വരുന്നത്. അതുപോലെ തന്നെ ആളുകൾ പ്രയോഗിക്കുന്ന പല പദങ്ങളുണ്ട്, വിരുന്നുകാർ വരുമ്പോ പറയുന്ന പദങ്ങൾ, യാത്രക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ പറയുന്ന പദങ്ങൾ, പരീക്ഷക്കോ മറ്റോ അധ്യാപകന്റെ മുന്നിൽ പോയി പറയുന്ന പദങ്ങൾ. അതുപോലെ പിന്നെ ആളുകൾ പറയും അനുഗ്രഹാശി, എന്താ അനുഗ്രഹാശിസുകളും, എന്തായാലും പറയാം. പിന്നെ കടവല ഉദ്ഘാടനം ചെയ്യുമ്പോൾ തങ്ങന്മാരെ കൊണ്ടൊക്കെ ഉദ്ഘാടനം, ഇന്നയാളുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഇതാ കട ആരംഭിച്ചിരിക്കുന്നു. ഇതൊന്നും പറയാൻ വാതില്ലാത്ത വാക്കാണ്. ഒരാൾക്കും അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ യാതൊരു കയ്യുമില്ല, അതൊക്കെ അള്ളാന്റെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിലൊന്നും യാതൊരു പങ്കുമില്ല. അപ്പൊ പിന്നെ താഴെയുള്ള ആൾക്കാരെ കഥ പറയേണ്ടതില്ല. അപ്പൊ ഇത്തരം പദങ്ങളിൽ ചിലത് നമ്മൾ തെറ്റി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, മുബാരിക് എന്ന് മനുഷ്യന്മാരെ കുറിച്ച് പറയരുത്, ബറക്കത്ത് ചൊരിയുന്നവൻ എന്ന് മനുഷ്യനെ കുറിച്ച് പറയരുത്. മുബാറക്കായേക്കാം, മുബാരിക്കാവൂല, ബറക്കത്ത് ചൊരിയപ്പെട്ടവനായേക്കാം. അള്ളാഹു അവനും ചിലപ്പോൾ ബറക്കത്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവൻ ബറക്കത്ത് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യത്തിൽ വരെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരിൽ അത് എന്തായാലും ഉണ്ടാവുകയില്ല. അപ്പൊ ഇത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, ഇത്തരം പദപ്രയോഗങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. അതുപോലെ തന്നെ മുൻപ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ തമാശക്ക് പറയുന്ന വാക്കുകളിൽ പെട്ടതാണ് കുറച്ച് വെള്ളം കുടിച്ച് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ കുടിച്ചോ, എന്റെ ബറക്കത്തിന്റെ തായി തമാശക്ക് പറയരുത്. ആ വാക്ക് ഒരാൾക്ക് യോജിച്ച വാക്കുകളിൽ പെട്ടതല്ല. ബറക്കത്ത് നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. തൗഹീദിന്റെയും ശിർക്കിന്റെയും കാര്യത്തിൽ നമ്മൾ തമാശ വെടിയണം, അതിൽ നമ്മൾ തമാശ പറയരുത്. കാരണം ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനും ആ കാര്യത്തിന്റെ ഗൗരവം നഷ്ടപ്പെടാനും അത് കാരണമായേക്കാം. ദീനാൻ, അള്ളാഹുന്റെ ഹക്കാണ്, അതിൽ തമാശ പറയരുത്. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് പറയും. ഇൻഷാ അള്ളാ അടുത്ത ദർസിൽ ഈ അധ്യായത്തിലെ ചില പാഠങ്ങൾ കൂടുതൽ വിശദീകരിക്കാനുണ്ട് ഇൻഷാ അള്ളാ. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം മുസ്ബ സല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.